നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വാട്സ്ആപ്പ് അതിന്റെ നയത്തിൽ മാറ്റം വരുത്തുന്നുവെന്നും ഇതേ തുടർന്ന് ഉപഭോക്താക്കൾ മറ്റു ആപ്പുകളിലേക്ക് മാറുന്നുവെന്നതും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് മാറ്റമാണ് വാട്സ്ആപ്പ് വരുത്തുന്നത്? ഇതെങ്ങനെയാണ് ഉപഭോക്താക്കളെ ബാധിക്കുന്നത്? ഇതേക്കുറിച്ച് വിവരിക്കാൻ മെൽബണിൽ ഡാറ്റാ സുരക്ഷാ മേഖലയിലും സൈബർ സുരക്ഷാ മേഖലയിലും വിദഗ്ധനായ രഞ്ജിത്ത് രവിശങ്കർ ചേരുന്നുണ്ട്. നമസ്കാരം രഞ്ജിത്ത് രവിശങ്കർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
രഞ്ജിത്ത്. എന്തായാലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാട്സ്ആപ്പ് അതിന്റെ നയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പലരും വാട്സ്ആപ്പ് ഉപേക്ഷിച്ച് മറ്റ് ആപ്പുകളിലേക്ക് മാറുകയുമാണ്. അപ്പൊ എന്ത് മാറ്റമാണ് ഈ വാട്സ്ആപ്പ് വരുത്തുന്നതെന്ന കാര്യം തന്നെ ആദ്യമൊന്ന് പറയാമോ?
വാട്സ്ആപ്പ് കമ്പനിനെ കുറച്ചു കാലം മുന്നേ നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന വലിയൊരു സോഷ്യൽ മീഡിയ കമ്പനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ അവര് പോളിസി ചേഞ്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഉപഭോക്താക്കളെ, അതായത് നമ്മളെ പോലുള്ള യൂസേഴ്സിന്റെ എല്ലാവിധ വിവരങ്ങളും ഇതും വെച്ചിട്ട് എങ്ങനെ അതിനെ കൂടുതൽ മോണിറ്റൈസ് ചെയ്യാം. ഇവര് മെയിൻ ബിസിനസ്സില് ഇവർക്ക് മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആഡ് ബിസിനസ് ആണ് ഇവര് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ എങ്ങനെ ഈ വാട്സാപ്പിന്റെ യൂസേഴ്സിന്റെ ഡേറ്റ വെച്ചിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടും കുറച്ചും കൂടിയും നല്ല രീതിക്ക് അവരുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പൊ ഇതിനു വേണ്ടി ഇപ്പൊ അവർ പോളിസി ചേഞ്ച് വെച്ചിട്ട് എന്താ ചെയ്യണം വെച്ചാൽ, യൂസേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ പെർമിഷൻ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നിങ്ങളുടെ ഡേറ്റ കൊടുക്കാൻ, ഇതിന് യൂസ് ചെയ്യാന്ന് വാട്സ്ആപ്പ് ചോദിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ചേഞ്ച് വന്നിരിക്കുന്നത്.
എല്ലാവരുടെയും ഫോണിൽ ഒരു പോപ്പ്അപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് വാട്സ്ആപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ, ഒരു തീയതിയും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
February 8 ഈ യൂസേഴ്സിന്റെ അടുത്തെല്ലാം നിങ്ങൾ സമ്മതം നിങ്ങൾ അറിയിക്കണം. അതായത് ഐതർ നിങ്ങൾ അഗ്രി ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസഗ്രി ചെയ്യാം. പക്ഷെ അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം ഉണ്ടാവാതെ ആവുമെന്നാണ് അവർ ക്ലിയർ ആയിട്ട് പറയണത്. അപ്പൊ അതില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ക്ലിയർ അജണ്ടയാണ്. അവർക്ക് നിങ്ങളുടെ യെസ് അത് കിട്ടിയേ പറ്റൂ, നിങ്ങൾക്ക് തുടർന്ന് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞിട്ട് ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. അത് അവർക്ക് ഈ പറഞ്ഞ പോലെ പല ഉദ്ദേശങ്ങളും അതൊന്നും ഉണ്ട്. അതായത് ഒന്നാമത് പല സ്ഥലത്തും ഇപ്പൊ ഡേറ്റ പ്രൈവസി പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെതായ ചില ഭവിഷ്യത്തുകളെ ആലോചിച്ചിട്ടാവാം ഇത് ചെയ്യണ്ടാവാം.
ഓക്കെ, വാട്സ്ആപ്പ് ഉപഭോക്താക്കളുടെ ഡാറ്റ ഫേസ്ബുക്കിന് ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡാറ്റയാണ് ഇതിൽ ഉൾപ്പെടുന്നത്?
ഈ പോളിസിയില് അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ പ്രൈവസിയുടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ വിവരങ്ങൾ, അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ വിവരങ്ങൾ, പ്രൈവസി, അതായത് പേഴ്സണലി ഐഡന്റിഫയബിൾ ഡേറ്റ എന്ന് ഞങ്ങളുടെ ഇതിൽ പറയാം. അപ്പൊ അങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു, ഫാമിലിയുടെ ഷെയർ ചെയ്യുന്നു, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുന്നു, നമ്മൾ കോൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ ഈ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പല പല ലോസ് ഉണ്ട്. അപ്പൊ ഇവിടെ വാട്സാപ്പ് എന്താ ചെയ്യണം വെച്ചാൽ, ഈ ഡേറ്റനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ല അവർ ഇപ്പോഴത്തെ ഈ പോളിസി ചേഞ്ച് കൊണ്ടുവന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണലി ഐഡന്റിഫയബിൾ ഡേറ്റയൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ വേറൊരാളായിട്ട്, അതായത് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ ആരായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന മെസ്സേജസ് ആവട്ടെ, ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, അതൊന്നും ഞങ്ങൾ ഇപ്പോ ഈ പോളിസി കൊണ്ട് ആക്സസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമായിട്ട് പറയണത്.
ഓക്കെ, പിന്നെ എന്ത് ഡേറ്റയാണ് ഇവർ കൈമാറുന്നത്?
ഇപ്പൊ വാട്സാപ്പ് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ, ഇപ്പൊ നമ്മള് പല സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതിൽ എന്താ ചെയ്യണം വെച്ചാൽ, നമ്മള് നമ്മുടെ പേര് വിവരങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേര് ചോദിക്കുന്നു, നമ്മുടെ ഏജ് ചോദിക്കുന്നു, നമ്മളുടെ പല ഡീറ്റെയിൽസും അങ്ങനത്തെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മെസ്സേജിലൂടെ കൊടുക്കുന്നതല്ല, ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പ്രൊഫൈൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പ്രൊഫൈൽ നെയിം കൊടുക്കുന്നു, പ്രൊഫൈൽ പിക്ചർ നമ്മൾ ഇടുന്നു, അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ അത് അറിയാതെ തന്നെ നമ്മുടെ ഷെയർ ആവുന്നു. അപ്പൊ എന്നീ വിവരങ്ങളാണ് അവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാക്കണം. ഇനി ഇതിന് കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, നമ്മൾ ആരൊക്കെ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ, നമ്മൾ എങ്ങടൊക്കെ മെസ്സേജ് പോകണം എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സർവീസിന് അറിഞ്ഞാലല്ലേ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് ആ സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ വിവരങ്ങൾ, അപ്പൊ ആരോട് എങ്ങനെയൊക്കെ എന്തൊക്കെ സമയത്ത് നമ്മൾ സംസാരിക്കണോ എന്നുള്ള വിവരങ്ങളുടെ, ഇതിനെ നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ ഡേറ്റ സെക്യൂരിറ്റിയുടെ ഇതിൽ നമുക്ക് ഡേറ്റയുടെ പോയിന്റ് ഓഫ് വ്യൂയില് മെറ്റഡേറ്റ എന്ന് പറയാം. ആ വിവരങ്ങളാണ് ഈ പോളിസി കൊണ്ട് അവരെടുക്കാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടാവണം വെച്ചാൽ, അവർക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മളെ ടാർഗറ്റഡ് ആഡ്സ് ഫീഡ് ചെയ്യാൻ പറ്റും. അതാണ് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് പേ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് ബാങ്കിങ് ആക്ടിവിറ്റീസും കൂടി നമ്മൾ ഇതിലൂടെ ചെയ്യാം. അപ്പൊ എന്താണ്ടാവണ വെച്ചാൽ നമ്മുടെ ബാങ്കിങ് വിവരങ്ങളും കൂടി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഫീഡ് ചെയ്യാണ്. അപ്പൊ നോക്കൂ, നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ അറിഞ്ഞു, നമ്മുടെ പേര് അറിഞ്ഞു, നമ്മുടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ എവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ മുഖം എങ്ങനെ ഇരിക്കും ഫോട്ടോയിൽ കൂടെ, ആൻഡ് ഇതിനു പുറമെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസും കൂടിയും കൊടുക്കുകയാണ്. അപ്പൊ എത്രത്തോളം വിവരമാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും അവർ യൂസ് ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഇതൊക്കെ നമ്മൾ വോളണ്ടറിലി നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റയാണ് അവരായിട്ട്.
ഓക്കെ, അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഒരു ഉപഭോക്താവിനെ ബാധിക്കുന്നത്? അതായത് ഇപ്പം ഐ എഗ്രി എന്നുള്ള ആ വാട്സാപ്പിന്റെ ഓപ്ഷൻ, അതായത് വാട്സാപ്പിന്റെ നയത്തിലുള്ള മാറ്റം നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ഒരു ഉപഭോക്താവിനെ ബാധിക്കുന്നത്?
നമ്മൾ ഓരോ ഉപഭോക്താക്കളും നമ്മൾ ഓരോ യൂസേഴ്സിനും നമ്മൾ നമ്മളുടെ ഡേറ്റനെ നമ്മൾ അത്രയും ഹൈ റിഗാർഡിൽ വേണം നമ്മൾ കാണാൻ. കാരണം ഇത് ഒരു ക്രിമിനലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശം രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം രീതിയിൽ നമ്മളെ ബാധിക്കുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാം അല്ലെ. നമ്മൾ എത്ര കേസുകൾ കാണുന്നു, അവര് ക്രിമിനൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഈ ത്രെറ്റ് ആക്ടേഴ്സ് ഇവരൊക്കെ ഈ ഡേറ്റയും നമ്മുടെ ഡീറ്റെയിൽസും എടുത്തിട്ട് നമ്മളെ സ്കാം ചെയ്യാം, നമ്മളെ പറ്റിച്ച് നമ്മളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി നമ്മുടെ നിന്ന് പൈസ തട്ടാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാം നമ്മളെ ഓരോ രീതിയിൽ. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് ഇതില്. അപ്പൊ ഇന്നന്നെ കമ്പനികൾ, അതായത് ഇപ്പൊ വാട്സാപ്പിനെ പോലത്തെ കമ്പനികൾക്ക് ഇത് കൊടുക്കുകയാണെച്ചാൽ നമുക്ക് എവിടുന്നാണ് ഈ ഗ്യാരണ്ടി കിട്ടുന്നത് ഇവര് നമ്മളുടെ ഡേറ്റ സൂക്ഷിക്കും എന്നുള്ളത്? അപ്പൊ നമ്മൾ എല്ലാവരും ജാഗരൂകരാവണം, നമ്മൾ ഈ ഡേറ്റ നമ്മളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യണേല്. ഇപ്പൊ നമ്മളെ യൂസിന്റെ അനുസരിച്ച്, അതായത് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് ആൾക്കാരെ വിളിക്കാം, ഈസി ആയിട്ട് ആൾക്കാരുടെ അടുത്ത് കണ്ടുകൊണ്ട് സംസാരിക്കാം എന്നീ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മളിത് കൊടുക്കുന്നു. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് കൂടി നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഡേറ്റ നമ്മൾ വേറൊരാളുടെയിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം ആലോചിച്ചിട്ട് വേണം. ഇത് നമ്മളുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഡേറ്റയാണ്. സോ അത് കൊടുക്കുമ്പോൾ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്, നമ്മൾ ഇത് സമ്മതിക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ പലരും അബദ്ധവശാൽ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ നിന്ന് ഇനി മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇനി സംഭവിക്കുന്നത്? അവരുടെ ഈ ഡാറ്റ എല്ലാം വാട്സപ്പ് ഫേസ്ബുക്കിന് കൈമാറുവാണോ ചെയ്യുന്നത്?
പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഔട്ട് ഓഫ് ഹാബിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ നമ്മൾ പെട്ടെന്ന് അമർത്തും. കാരണം നമ്മൾ എന്തോ വായിക്കാൻ വേണ്ടിട്ടോ വല്ല മെസ്സേജ് വന്നത് നോക്കാൻ വേണ്ടി പോകുമ്പോ ആണ് ഈ പോപ്പ് വരുന്നത്. അത് നിങ്ങൾ ഇത് അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അപ്പൊ അറിയാതെ അബദ്ധത്തിലാണ് ഒട്ടുമിക്ക ആൾക്കാർ അഗ്രി ചെയ്ത് കൊടുക്കും, എന്താന്ന് വായിച്ചു നോക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോ ഇന്ന് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വായിച്ചിടത്തോളം എന്റെ അറിവിന്റെ ലിമിറ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ടേംസ് നമ്മൾ അഗ്രി ചെയ്തു എന്ന് തന്നെയാണ്. അതിലേക്ക് നമുക്ക് ഇനി റിവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വാട്സാപ്പ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവരുടെ ആപ്ലിക്കേഷനിൽ അവർ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രാവശ്യം അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അഗ്രി എന്നാണ്, ആ ടേംസ് അഗ്രി ചെയ്തു എന്നാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ്ടാവണ വെച്ചാൽ ഇപ്പോഴത്തെ ഈ ചേഞ്ച് പ്രകാരം നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ നമ്മൾ സമ്മതിച്ചു എന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ ഉണ്ടാവുന്നത്.
ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇത് സമ്മതിച്ച ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത്, അയ്യോ ഞാനത് സമ്മതിച്ചു പോയല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് വാട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ, അതായത് അൺഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ സേഫ് ആയോ?
തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ സേഫ് എന്ന് പറയുന്ന ഒരു വാക്കില് സെക്യൂരിറ്റി എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് ഞാൻ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പൊ അവിടെ ഈ വാട്സാപ്പിൽ എന്താണ്ടാവണം വെച്ചാൽ, ഇപ്പൊ നമ്മൾ അഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞില്ലേ, അപ്പൊ നമ്മളുടെ ആ ഒരു സമ്മതം ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെവിടെയും ഇൻ ബിറ്റ്വീൻ അല്ല, നമ്മൾ ഓൾറെഡി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു എന്നുള്ളത്. അപ്പൊ എന്താണ്ടാവണം വെച്ചാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള വിവരങ്ങള് പിന്നെ നമുക്ക് അവർ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല, മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മളിപ്പോ അഥവാ ആപ്ലിക്കേഷൻ പോയിട്ട് ഡിലീറ്റ് ചെയ്തു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നേ കൊടുത്ത വിവരങ്ങൾ ഒരിക്കലും നമുക്ക് അവർ ഷെയർ ചെയ്യരുത് എന്ന് പിന്നെ അവരോട് പറയാൻ പറ്റില്ല. അപ്പൊ മുന്നേ കൊടുത്ത വിവരങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. കാരണം അവരുടെ ഒരു റെക്കോർഡായി ഇന്ന മൊബൈല് ഇന്ന സ്ഥലത്തു നിന്ന് യൂസ് ചെയ്ത ആള്, ഇന്ന നമ്പറിൽ യൂസ് ചെയ്യുന്ന ആള് ഇത് അഗ്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ റെക്കോർഡായി അത് ഓൾറെഡി അല്ലെ. അപ്പൊ അതിനെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇനി തുടരാൻ താല്പര്യമില്ല, നമുക്ക് ഇനി ഫർദർ ഇൻഫർമേഷൻ ഇതിൽ കൊടുക്കാൻ താല്പര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ബി കെയർഫുൾ, നമ്മൾ ഈ ഡേറ്റ ഇനി ഇതിനെ ഫീഡ് ചെയ്യണ്ട, ഇത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഈ ഡേറ്റ ഫീഡ് ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാം, അത്രേ പറ്റൂ.
ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് എഗ്രി ചെയ്യാത്തവരാണെങ്കിലും വാട്സ്ആപ്പ് തന്നെ ഡിസേബിൾ ചെയ്യുന്നതാണല്ലോ അല്ലെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുന്നത് കളയേണ്ട ആവശ്യമുണ്ടോ?
അതെ, അതായത് അവർ പറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ ഫെബ്രുവരി 8 എന്നുള്ള പോലെ ഒരു ടൈമർ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫെബ്രുവരി 8 ഉള്ളില് ഇത് US ടൈമിംഗ് ആവും. അപ്പൊ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ അവർക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ അതിനുശേഷം നമുക്ക് യാതൊരു ആക്ടിവിറ്റിയും അതിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ വെച്ചിരിക്കുന്നത് സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ ഞാൻ പറയും അത് ചെയ്യരുത് എന്നുള്ളത്. അപ്പോ നമ്മൾ അഥവാ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ തീരുമാനിച്ചു നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേ പറ്റൂ.
ഓക്കെ. ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വാട്സ്ആപ്പ് ഒഴിവാക്കി മറ്റുള്ള ആപ്പിലേക്ക് ആൾക്കാരും മാറുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് രഞ്ജിത്തിന് ഏത് ആപ്പാണ് ഏറ്റവും സുരക്ഷിതം എന്ന് പറയാൻ സാധിക്കുന്നത്?
ഈ പറഞ്ഞ പോലെ ആ ഒരു യൂസബിലിറ്റി ആൻഡ് ആ ഒരു ഈസ് ഓഫ് യൂസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നല്ല ഉപകാരമുള്ള ഒരു സാധനത്തിനെ റീപ്ലേസ് ചെയ്യാൻ പാടാണ്. പക്ഷെ അതിനോടുകൂടി കുറച്ച് ആപ്ലിക്കേഷൻസ് ഓൾറെഡി സെക്യൂരിറ്റി ഫോക്കസ്ഡ് അല്ലെങ്കിൽ പ്രൈവസി ഫോക്കസ്ഡ്, എസ്പെഷ്യലി കുറെ രാജ്യങ്ങളുണ്ടല്ലോ അവരുടെ ജേർണലിസ്റ്റിനെയും അതുപോലെ ഇങ്ങനത്തെ ആക്ടിവിസ്റ്റിനെയും ടാർഗറ്റ് ചെയ്യണോണ്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇവര് ഈ പറഞ്ഞ പോലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ കേൾക്കുന്നത് സിഗ്നലും ടെലിഗ്രാമും തന്നെയാണ്. ഈ ആപ്ലിക്കേഷൻസ് ആവും നമുക്ക് ഈ പറഞ്ഞ ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഇനി ഒരു ടഫ് ക്വസ്റ്റ്യൻ സെൽവി അതിന് അതിന്റെ ഇടയിൽ ചോദിച്ചു, അതായത് ആസ് എ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്താണ് ഞാൻ പ്രിഫർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ സി, നമുക്ക് ഒന്നിലും ഒരു തീർച്ചയായ സെക്യൂരിറ്റി കാര്യങ്ങളിൽ നമുക്ക് ഒരു തീർപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ബി കോഷ്യസ് അല്ലെ, വി ക്യാൻ ബി നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് നമുക്ക് ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള വിവരം വെച്ച് ഏതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ചായവ് സിഗ്നലിലൊക്കെയാണ്.
ഓക്കെ. അപ്പൊ ഇതില് ഇപ്പൊ സിഗ്നലും ടെലിഗ്രാമും ആണ് ഇപ്പോ നമുക്ക് നിലവിൽ വിശ്വസിക്കാവുന്നത് എന്ന് രഞ്ജിത്ത് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കും?
ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സിഗ്നൽ കുറച്ചുകൂടി ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോ നമ്മള് സെക്യൂരിറ്റി വൈസ് നമ്മൾ ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ ഈ ഓപ്പൺ സോഴ്സ് എന്നുള്ള ബെനിഫിറ്റില് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഫുൾ കോഡുകൾ കാണാൻ പറ്റുന്നുണ്ട് സിഗ്നലിന്റെ. വേറാസ് ടെലിഗ്രാം കുറച്ചും കൂടി കൺട്രോൾഡ് ഇതാണ്. അപ്പോ അവിടെ തന്നെ നമുക്ക് കുറച്ച് എന്താണ് പറയുക ഡീറ്റെയിൽസ് ഇല്ല, നമ്മളെ കയ്യും കൺമുമ്പിലും ഫുൾ വിവരം നമുക്ക് കാണാനില്ല. ഇനി രണ്ടാമത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിഗ്നലിന്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോട്ടോകോൾ ഒരു എന്താ പറയുക എൻക്രിപ്റ്റിംഗ് ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് മെസ്സേജുകളെ അവർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാച്ചാൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഉണ്ടായിരുന്ന ഫീച്ചർ തന്നെയാണത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിഗ്നലാണ് കുറച്ചും കൂടിയും ഈ പറഞ്ഞ പോലെ സേഫർ എന്ന് വെച്ചാൽ നമുക്ക് പറയാം. ആൻഡ് ഒരു രാജ്യത്തിനെ എഗൻസ്റ്റ് പറയല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ടെലിഗ്രാമിന്റെ ഉത്ഭവം റഷ്യൻ സൈഡിൽ നിന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ഡെമോഗ്രാഫിക് സെക്യൂരിറ്റി ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒരു വൈൽഡ് വെസ്റ്റ് കൈൻഡ് ഓഫ് എൻവയൺമെന്റ് ആണ് റഷ്യയിൽ. അപ്പൊ അവിടെ എന്തും നടക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഡൗട്ട് ഉണ്ട് ഇൻ ദ മൈൻഡ് ഓഫ് ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്സ് എന്ന ഫീൽഡിലെ. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഞാൻ കാണുന്നത്.
ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പൊ പലരും ചോദിക്കുന്നതും വാട്സ്ആപ്പ് ഫേസ്ബുക്കിനാണ് ഈ ഡാറ്റ എല്ലാം കൈമാറുന്നു എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ ഓൾറെഡി നമ്മുടെ ഡാറ്റ ഉണ്ട്, അപ്പൊ പിന്നെ വാട്സ്ആപ്പ് ഫേസ്ബുക്കിന് ഡാറ്റ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വാട്സ്ആപ്പ് ഉപേക്ഷിക്കണം എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനുള്ള മറുപടി എന്താണ് ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് രഞ്ജിത്തിന് നൽകാൻ പറ്റുന്നത്?
തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് പലരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോ എല്ലാവരും അവരുടെ മൊബൈൽ നമ്പറും ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുമായിട്ട് ബന്ധിച്ചിട്ടുണ്ടാവില്ല, ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വാട്സാപ്പിന്റെ ഈ നമ്പറും അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇന്ന IP അഡ്രസ് ഇന്ന ഫോണ് ഉപയോഗിച്ച് ഇന്ന ആളില് യൂസ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ നമ്മൾ ബില്ലിങ്ങിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഈ ഡേറ്റയും ആ ഫേസ്ബുക്കിലുള്ള ഡേറ്റയും കൂടി കോറിലേറ്റ് ചെയ്യാൻ, അതായത് രണ്ടും കൂടി കൂട്ടി യോജിച്ച് വായിക്കാൻ വളരെ എളുപ്പമായി അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മള് നമ്മുടെ പ്രൈവസി കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുകയാണ്. അതായത് നമ്മളെ വളരെ അധികം നമ്മൾ നമ്മളെ തന്നെ ഫേസ്ബുക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഇതാണ് ഞാൻ, എനിക്കിതാ ഇന്നൊരു പ്രൊഫൈൽ ഇങ്ങനെ ഫേസ്ബുക്കിനുണ്ട്, ഇന്നൊരു പ്രൊഫൈൽ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡേറ്റ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഡേറ്റയും കൂടി ഫേസ്ബുക്കിന് കിട്ടുമ്പോ എന്തായി, അവർക്ക് എളുപ്പത്തില് ഇന്ന ഐപിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നത് യൂസ് ചെയ്യുന്ന ഇന്ന നമ്പർ ഇയാളുടെ ആണെന്ന് അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്, അത് ഏറ്റവും വലിയ ഒരു പ്രൈവസി ഫെയിലിയറുമാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് സൂക്ഷിച്ചേ പറ്റും.
ഇപ്പൊ നമ്മുടെ വാട്സാപ്പിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അതും എല്ലാം ഷെയർ ആവുമല്ലേ?
അതെ.
ഇപ്പൊ എഗ്രി ചെയ്തവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇപ്പൊ ഞാനും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ കോണ്ടാക്റ്റും ഓൾറെഡി അവർക്ക് പോകുന്നു അല്ലെ?
അതെ, അതായത് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആയിട്ട് പോകുന്നില്ലെങ്കിലും ആരൊക്കെ ആയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നു എന്നുള്ള ഒരു ടൈം സ്റ്റാമ്പ് ഉള്ള ഒരു ഡേറ്റ അവര് സൂക്ഷിക്കുന്നത് ഒരു ലോഗ് പോലെ നമ്മൾ കണക്കാക്കാം. അപ്പൊ നമ്മുടെ ഓരോ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് ആണെങ്കിലും ശരി ഇതാണെങ്കിലും നമുക്കൊരു ലോഗ് ഉണ്ടാവും അല്ലെ. ആ ലോഗിൽ എന്താ പറയണ ഇന്ന സമയത്ത് ഇന്ന ആള് രഞ്ജിത്ത് ഇന്ന ആൾക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഡേറ്റ അവരുടെ എന്തായാലും ഉണ്ട്. അത് അവരുടെ ലോഗിങ്ങിന് വേണ്ടിയിട്ട് അവർ ആപ്ലിക്കേഷനിൽ ചെയ്യണതാണ്. അപ്പൊ ഇനി ആ ഡേറ്റ അവർക്ക് എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് അവർക്ക് ഇത് ചെയ്യാം. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അഗ്രി എന്ന് പറയുമ്പോൾ ഈ ടൈം സ്റ്റാമ്പും ഈ വക ഇൻഫർമേഷനും അവര് അവരുടെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. സോ അത് ഓപ്പൺ ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.
ഇനി ഒരു കാര്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മള് എൻക്രിപ്ഷന്റെ കാര്യം കുറെ സംസാരിച്ചു ഇതില് അല്ലെ, മെസ്സേജസ് എൻക്രിപ്റ്റഡ് ആണെന്ന്. അപ്പൊ എന്താണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ? മാത്രമല്ല ഇത് എങ്ങനെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യും?
ഈ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ നോർമൽ ഡേറ്റേനെ അതില് അവര് ഒരു അൽഗോരിതം, ഒരു മാത്തമെറ്റിക്കൽ അൽഗോരിതം വെച്ച് അവര് അതിലേക്ക് എക്സ്ട്രാ ബിറ്റുകൾ വെച്ച് ഹ്യൂമനൈസിനാവട്ടെ ഒരു കമ്പ്യൂട്ടറിനാവട്ടെ അതിനെ തിരിച്ച് ഒരു കീ ഇല്ലാതെ, അതായത് ഇതിനൊരു താക്കോൽ എന്നുള്ള രീതിയിൽ തന്നെ കാണാം, ആ കീ ഇല്ലാതെ അത് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മെസ്സേജിങ് ആപ്പ് വരുമ്പോ നമ്മൾ ശ്രദ്ധിച്ചു കാണാം, ഒരു കുറച്ചു കാലം മുന്നേ വാട്സാപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നു നമ്മൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾഡ് ആണ് എന്ന്. അപ്പൊ നമ്മൾ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരാളുടെ നമ്പർ എടുത്ത് ആ ഒരു പുതിയ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണിക്കും ദിസ് ചാറ്റ് ഈസ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന്. അത് പറയണത് എന്താ വെച്ചാൽ അവര് ഇതിനെ ഒരു പബ്ലിക് കീ വെച്ചിട്ടും ആൻഡ് ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ടും അവര് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോണ് ഉള്ള ആപ്ലിക്കേഷന്റെ ഇൻസ്റ്റൻസും ആ റിസീവറിന്റെ ഫോണില് അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻസും തമ്മില് ഒരു എൻക്രിപ്റ്റഡ് ചാനൽ, അതായത് ആർക്കും അത് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് നമ്മൾ പറയുന്ന ആ നെറ്റ്വർക്കിലേക്ക് നോക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെ ഡേറ്റ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറഞ്ഞ ബിറ്റ്സ് ആൻഡ് ഇതിലാണല്ലോ പോണത്, സീറോസ് ആൻഡ് വൺസിലെ ആ ഡേറ്റേനെ നോക്കാൻ പറ്റാത്ത പോലെ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു ചാനലിന്റെ ഉള്ളിൽ കൂടെ വിടാണ് എന്ന് കൺസിഡർ ചെയ്യാം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ പ്രൈവറ്റും പബ്ലിക് കീയും വെച്ച് അവരിതിനെ പൂട്ടിയിരിക്കുകയാണ്. ആ ടെക്നോളജിനെയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കൾക്കായി വിവരിച്ചതിന് വളരെയധികം നന്ദി രഞ്ജിത്ത് രവിശങ്കർ.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.